2022 നവംബർ 4 വെള്ളിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. നിന്റെ മാണിക്യത്തെ എനിക്കു വേണം, വന്നെടുത്തുകൊണ്ടുപോയിക്കൂടെ. അന്തരിച്ച നോവലിസ്റ്റും കവിയുമായ ടി പി രാജീവനെ കെ പി സജീവൻ അനുസ്മരിക്കുന്നു. നിന്റെ മാണിക്യത്തെ ഇഷ്ടമായി, അവളെ എനിക്കു വേണം, അതിലൊരു നല്ല സിനിമയുണ്ട്, സിനിമയാക്കണം. സിനിമാവകാശം എനിക്ക് തരുമോ? കാഴ്ചയിൽ ഗൌരവക്കാരനായിരിക്കുമ്പോഴും സൌഹൃദവേളകളിൽ ചിരിയുടെ മാലപ്പടക്കം ഉതിർക്കാറുള്ള ടി പി രാജീവനോട് പൊടുന്നനെയായിരുന്നു രഞ്ജിത്തിന്റെ ചോദ്യം. എടാ, എന്റെ ഒരു കഥ നിനക്ക് സിനിമയാക്കണമെങ്കിൽ എന്നോട് ചോദിക്കണോ? വന്നെടുത്തുകൊണ്ടുപോയിക്കൂടെ. മലയാള സിനിമയിൽ ചരിത്ര വഴിവെട്ടിയ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്ന പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ പിറവിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയായിരുന്നു രഞ്ജിത്ത്. എനിക്ക് നഷ്ടമായത് ഒരു സിനിമാ സുഹൃത്തോ എഴുത്തുകാരനോ അല്ല, കൂടെ നടക്കാറുള്ള, ഒന്നിച്ച് കിടന്നുറങ്ങാറുള്ള, എത്രയോ രാപ്പകലുകൾ ഒന്നിച്ച് ജീവിച്ച പ്രിയ സുഹൃത്തിനെയാണ്. മരണസമയത്ത് രഞ്ജിത്ത് തിരുവനന്തപുരത്തായിരുന്നു. ആശുപത്രിയിലുള്ളപ്പോൾ പോയി കണ്ടിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഇത്ര പെട്ടെന്ന് അവൻ മടങ്ങുമെന്ന് കരുതിയില്ലെന്ന് രഞ്ജിത്ത്. വിവരമറിഞ്ഞ ഉടനെ കോഴിക്കോട്ടെത്തി. ആശുപത്രിയിലും പിന്നീട് ടൌൺഹാളിലും സംസ്കാരം നടന്ന പാലേരിയിലെ വീട്ടിലുമെല്ലാം സുഹൃത്തിനൊപ്പം അവസാന നിമിഷവും ചേർന്ന് നിന്നു. സൌഹൃദത്തിന്റെ മരമായിരുന്നു കോഴിക്കോട്ടുകാർക്ക് ടി പി രാജീവൻ. അദ്ദേഹത്തിന്റെ അകാല വേർപാടറിഞ്ഞ് കോഴിക്കോട് ടൌൺഹാളിലേക്കും പാലേരിയിലെ വീട്ടിലേക്കും ഒഴുകിയെത്തിയ സുഹൃത്തുക്കളും എഴുത്തുകാരും ചേർന്ന് സങ്കടക്കടലായി മാറി. ക്ഷോഭം മനസ്സിലുള്ളപ്പോഴും എന്തിനേയും നിറപുഞ്ചിരിയോടെ നേരിട്ട വ്യത്യസ്തനായിരുന്നു രാജീവനെന്ന് രഞ്ജിത്ത് ഓർക്കുന്നു. കാഴ്ചയിൽ പരുക്കനായി തോന്നാം, പക്ഷേ സൌഹൃദ സംഭാഷണങ്ങളിലും ചർച്ചകളിലും എഴുത്തിലുമെല്ലാം നർമ്മമായിരുന്നു രാജീവന്റെ പൊതുഭാഷ. എപ്പോഴും അത് വി കെ എന്നോട് ചേർന്നു നിന്നു. അത്തരം നർമ്മരസമായിരുന്നു കെ ടി എൻ കോട്ടൂർ എന്ന തിരക്കഥയുടെ ആധാരവും. മലയാള സാഹിത്യത്തെയും ഭാഷയെയും വ്യത്യസ്തമായ കോണിലൂടെ കണ്ട അപൂർവ പ്രതിഭാശാലിയായിരുന്നു രാജീവൻ. പാലേരി മാണിക്യം സീരീസായി വരുമ്പോൾ തന്നെ ഞാനതിലെ സിനിമ കണ്ടിരുന്നു. ചോദിക്കാതെ എടുത്തുകൊണ്ടുപോകാൻ അവകാശമുള്ളപ്പോൾ എന്തിനാണ് ഒരു സമ്മതപത്രമെന്ന അവന്റെ മറുപടിയിൽ നിന്നാണ് ആ സിനിമ സംഭവിക്കുന്നത്. മാസങ്ങളാണ് പിന്നീട് ഞങ്ങൾ രണ്ടുപേരും അതിനൊപ്പം നടന്നത്. തിരക്കഥ പൂർത്തിയായപ്പോൾ അവന്റെ സാന്നിധ്യം വേണ്ടെന്ന് വെക്കാമായിരുന്നു. പക്ഷേ ലൊക്കേഷൻ തീരുമാനിക്കുന്നതടക്കം സിനിമയുടെ ജോലികൾ തീരും വരെ കൂടെയുണ്ടായിരുന്നു. പലപ്പോഴും മൌലിക കൃതി സിനിമയായി കഴിഞ്ഞാൽ എഴുത്തുകാർക്ക് സംതൃപ്തി വരാറില്ല. പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ എന്നെക്കാളും സന്തോഷിച്ചത് അവനായിരുന്നു. ഇനിയും കുറച്ച് സിനിമകൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ തന്നെയായിരുന്നു അവന്റെ സംവിധായകൻ. പക്ഷേ താനും രാജീവനും തിരക്കുകളിലായിപ്പോയപ്പോൾ പ്രോജക്റ്റുകളൊക്കെ നീണ്ടുപോയെന്നും രഞ്ജിത്ത് വേദനയോടെ കൂട്ടിച്ചേർത്തു. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥയെന്ന നോവലും സിനിമയും അക്കാലം വരെ ഉണ്ടായിരുന്ന എഴുത്തിന്റെയും സിനിമയുടെയും രീതികളെല്ലാം മാറ്റിമറിച്ച സൃഷ്ടിയായിരുന്നു. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് വിശേഷിച്ച് പാലേരിക്കാർക്ക് ഇപ്പോഴും ദുരൂഹമായി തുടരുന്നതാണ് മാണിക്യത്തിന്റെ കൊലപാതകം. താൻ ജനിച്ചു വളർന്ന മണ്ണിൽ കുട്ടിക്കാലം മുതൽ കേട്ട് പേടിച്ച കഥയെ വിടാതെ പിന്തുടർന്നാണ് രാജീവൻ മാണിക്യത്തിന്റെ ജീവിതം പകർത്തിയെടുത്തത്. പാലേരി രാജീവന്റെ അച്ഛന്റെ നാടാണ്, ജനിച്ചു വളർന്ന ഇടം. സ്കൂളിലേക്കുള്ള വഴിയിലായിരുന്നു മാണിക്യത്തിന്റെ ഒഴിഞ്ഞുകിടന്ന വീട്. അവിടെ എത്തുമ്പോൾ കുട്ടികളെല്ലാം ഓടും, ഒപ്പം രാജീവനും. ആ ഓട്ടത്തിനിടയിൽ പലപ്പോഴും പുസ്തകക്കെട്ട് വീണുപോകും. അത് തിരിച്ചുവന്നെടുക്കാൻ പോലും മിനക്കെടാറില്ല. അത്തരമൊരോട്ടമാണ് വളർന്നപ്പോൾ അത് നോവലാക്കാനുള്ള നെട്ടോട്ടത്തിലേക്ക് എത്തിച്ചത്. കേരളപ്പിറവിക്ക് ശേഷമുള്ള കഥയാണ് മാണിക്യത്തിന്റേത്. ആദ്യ ജനകീയ സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന കൊലപാതകം. വർഷങ്ങളാണ് നോവൽ രചനയ്ക്കായി രാജീവൻ ഗവേഷണം നടത്തിയത്. നിരവധി രേഖകൾ പരിശോധിച്ചു. അന്നത്തെ സ്ത്രീജീവിതം, ജാതിവ്യവസ്ഥ, സമ്പത്തുള്ളവന്റെ അധികാര ജീവിതം, രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങൾ, പോലീസിന്റെ കയ്യൂക്കും അധികാരികൾക്ക് വേണ്ടിയുള്ള കുഴലൂത്തുമടക്കം അക്കാലത്തിന്റെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം കൂടിയായിരുന്നു മാണിക്യത്തിന്റെ കഥ. ഒരിക്കലൊരു നോവൽ ചർച്ചാവേളയിൽ രാജീവൻ ഇങ്ങനെ പറഞ്ഞു: ജീവിതത്തിൽ ഞാൻ അറിയുകയോ ചിന്ത കൊണ്ടെങ്കിലും അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അത് അക്ഷരം പ്രതി ശരിവെക്കുന്നതായിരുന്നു രാജീവന്റെ പുറത്തിറങ്ങിയ 3 നോവലുകളും. പാലേരി മാണിക്യം അച്ഛന്റെ നാടിനെ ചുറ്റിപ്പറ്റിയായിരുന്നെങ്കിൽ കെ ടി എൻ കോട്ടൂർ എഴുത്തും ജീവിതവും അമ്മയുടെ നാടായ കോട്ടൂരിന്റെ നാട്ടുവഴികളിൽ ആരും കാണാതെ കിടന്നൊരു മുത്തായിരുന്നു. ക്രിയാശേഷം എന്ന നോവലും അങ്ങനെ സംഭവിച്ചതാണ്. പുറത്തിറങ്ങിയ 3 നോവലുകളും ഏറെ സന്തോഷിപ്പിച്ചപ്പോൾ പ്രസിദ്ധീകരിക്കാത്ത കുഞ്ഞാലിമരയ്ക്കാർ മരിക്കും വരെ ഒരു നീറ്റലായിരുന്നു രാജീവന്. പ്രിയദർശൻ കുഞ്ഞാലിമരയ്ക്കാർ സിനിമയാക്കുമ്പോൾ ആദ്യമെടുത്തത് ടി പിയുടെ കുഞ്ഞാലിമരയ്ക്കാറായിരുന്നു. മാസങ്ങളോളം രാജീവനുമായി ചർച്ചകൾ നടന്നു. സിനിമയായപ്പോൾ രാജീവന്റെ കുഞ്ഞാലിമരയ്ക്കാർ പുറത്തായി. സിനിമയുടെ പേരിൽ പ്രശസ്തിയൊന്നും കിട്ടിയില്ലെങ്കിലും അതിന്റെ മൌലികത എപ്പോഴും തന്റേതാണെന്ന് രാജീവൻ ഉറച്ചു വിശ്വസിച്ചു. 4 നോവലുകളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി കവിതകളും ലേഖന സമാഹാരങ്ങളുമെല്ലാം എഴുതി മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിന്നിട്ടും അർഹിക്കുന്ന പുരസ്കാരങ്ങളൊന്നും അദ്ദേഹത്തെ തേടിയെത്തിയില്ല. ഒരു വേളയിൽ ചിരിച്ചുകൊണ്ട് രാജീവൻ തന്നെ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ഭരണകൂടത്തോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ മിനിമം അവർക്കനഭിമതമായതൊന്നും മിണ്ടാതിരിക്കുകയെങ്കിലും വേണം. അത് രണ്ടും എനിക്ക് വശമില്ല. ടി പി രാജീവൻ വിടവാങ്ങുമ്പോൾ അവശേഷിക്കുന്നത് നിലപാടിന്റെ ആ ഉരുക്കുതറ മാത്രം.